2022 സെപ്റ്റംബർ 6 ചൊവ്വാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. ഭക്ഷ്യസുരക്ഷയ്ക്ക് ഭീഷണികൾ ഏറെ. ഡോക്ടർ ടി പി സേതുമാധവൻ എഴുതുന്നു. ഓണമടുത്തതോടെ ഭക്ഷ്യോത്പന്നങ്ങളുടെ വർദ്ധിച്ച ആവശ്യകത വിലയിരുത്തി അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വരവിൽ വൻ വർധനവ് ദൃശ്യമാണ്. പഴം, പച്ചക്കറികൾ, പാൽ, ഇറച്ചി, മുട്ട, മത്സ്യം തുടങ്ങിയ എളുപ്പത്തിൽ പാഴായി പോകുന്ന കാർഷികോത്പന്നങ്ങൾ വേഗത്തിൽ കേരള വിപണിയിൽ ഇറക്കാനാണ് അയൽ സംസ്ഥാനങ്ങളിലെ, പ്രത്യേകിച്ച് തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന, കർണാടക സംസ്ഥാനങ്ങളിലെ വ്യാപാര ലോബികൾ ശ്രമിക്കുന്നത്. ഇവയ്ക്ക് ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നത് മലയാളികളാണ്. കേരളത്തിൽ പാൽ ഉത്പന്നം സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങുന്നുവെന്ന പ്രസ്താവന നിലനിൽക്കുമ്പോൾ തന്നെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും വൻതോതിൽ പാൽ കേരളത്തിലെത്തുന്നു. അടുത്തിടെയാണ് പാലക്കാട് ചെക്ക് പോസ്റ്റിൽ യൂറിയ ചേർത്ത പാലുള്ള ടാങ്കർ ലോറി പിടിച്ചെടുത്തത്. കേരളത്തിലെ ഉത്പാദനം, ലഭ്യത എന്നിവയെക്കുറിച്ചുള്ള വ്യക്തമായ ഡാറ്റ ഇപ്പോഴും ലഭ്യമല്ല. കേരളത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന പാൽ 72% അസംഘടിത മേഖലയിലൂടെയാണ് വിൽപ്പന നടത്തുന്നത്. പാലിന്റെ ഉപഭോഗത്തിലും വൻ വളർച്ച കൈവരിച്ചിട്ടുണ്ട്. സൂക്ഷിപ്പ് കാലയളവ് കൂട്ടാൻ ആന്റിബയോട്ടിക്കുകളും മറ്റ് രാസവസ്തുക്കളും ചേർക്കുന്ന പ്രവണതയും അയൽ സംസ്ഥാനങ്ങളിൽ നിലവിലുണ്ട്. പാലിന്റെ ഗുണനിലവാരം വിലയിരുത്തുന്നതിൽ സജീവ ശ്രദ്ധ ചെലുത്തിയാൽ മാത്രമേ ഇത് വഴിയൊരുക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കൂ. അടുത്തിടെ കേരള കാർഷിക സർവകലാശാല നടത്തിയ പഠനങ്ങളിൽ പച്ചക്കറികളിലും പഴവർഗ്ഗങ്ങളിലും മാരകമായ കീടനാശിനികളുടെയും രാസവസ്തുക്കളുടെയും തോത് തുലോം കൂടുതലാണ്. ഇലക്കറികൾ, പഴവർഗ്ഗങ്ങൾ, കാബേജ്, കോളിഫ്ലവർ, പയർ, വെണ്ടയ്ക്ക എന്നിവയിൽ ഇവയുടെ തോത് മാരകമായ അളവിലാണ്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പച്ചക്കറിയുടെ വരവ് 65%. ദേശീയ തലത്തിൽ മത്സ്യ ഉപഭോഗത്തിൽ മലയാളികളാണ് മുന്നിൽ. ജനസംഖ്യയിൽ 85% പേരും മത്സ്യം കഴിക്കുന്നവരാണ്. മലയാളിയുടെ പ്രതിശീർഷ ഉപഭോഗം ദേശീയ ശരാശരിയേക്കാൾ 4 മടങ്ങ് കൂടുതലാണ്. അയൽ സംസ്ഥാനങ്ങളിലെ വ്യവസായ മേഖലയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന ജലാശയങ്ങളിലെ മത്സ്യങ്ങളിൽ കൂടുതലായി ആഴ്സനിക്, ലെഡ്, മോളിബ്ഡനം, മറ്റ് ലോഹാംശങ്ങൾ എന്നിവ കണ്ടുവരുന്നു. കൂടാതെ ഫോർമാലിൻ കൂടുതലായി മത്സ്യത്തിന്റെ സൂക്ഷിപ്പ് കാലയളവ് ഉയർത്താനായി ഉപയോഗിച്ചുവരുന്നു. രാസവസ്തുക്കളും അമോണിയം ക്ലോറൈഡും കൂടുതലായി ചേർക്കുന്ന പതിവുമുണ്ട്. ഇതെല്ലാം വർദ്ധിച്ച തോതിലുള്ള കരൾ, ആമാശയ, കുടൽ ക്യാൻസറിന് കാരണമാകും. കേരളത്തിലെ ഇറച്ചി സംസ്കരണം തീർത്തും അശാസ്ത്രീയ രീതിയിലാണ്. വിരലിലെണ്ണാവുന്ന ശാസ്ത്രീയ അറവുശാലകൾ മാത്രമേ കേരളത്തിലുള്ളൂ. വഴിയോരത്തും റോഡരികിലും ഇറച്ചി വിൽപ്പനയും കശാപ്പും നടക്കുന്നു. ഇവയിൽ എത്രയോ അധികം രോഗം മൂലം ചത്തതോ രോഗം ബാധിച്ചു ോ ആയ കന്നുകാലികളുടെ ഇറച്ചിയാണെന്ന് ഉപഭോക്താവ് അറിയുന്നില്ല. മനുഷ്യരിൽ ഇതിലൂടെ നിരവധി ജന്തുജന്യ രോഗങ്ങളാണ് പകരുന്നത്. പകർച്ചവ്യാധികളിൽ 65% ജന്തുജന്യ രോഗങ്ങളാണ്. കോഴിയിറച്ചി കഴിഞ്ഞാൽ ബീഫിന്റെ ഉപഭോഗത്തിൽ കേരളമാണ് മുന്നിൽ. തൊട്ടാൽ വഴുവഴുപ്പുള്ളതോ ദുർഗന്ധമുള്ളതോ ആയ ഇറച്ചി വാങ്ങരുത്. അറവിന് മുൻപും പിൻപും പരിശോധന നടത്തിയ ഇറച്ചി മാത്രമേ വാങ്ങാവൂ. ഇറച്ചി മാർദ്ദവമുള്ളതും വലിയുന്നതും ഇളം ചുവപ്പ് നിറത്തിലും ആയിരിക്കണം. പഴകിയ ഇറച്ചി മേൽ രക്തമൊഴിച്ച് ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിച്ച് വിപണനം നടത്തിവരുന്നു. കോഴിയിറച്ചി വിശ്വാസ്യതയുള്ള ഫാമുകളിൽ നിന്ന് വാങ്ങണം. ഇറച്ചി ഡ്രസ്സിംഗ് കേന്ദ്രങ്ങളിലെ ശുചിത്വവും വിലയിരുത്തേണ്ടതാണ്. കോഴിമുട്ട, താറാവ് മുട്ട എന്നിവയിലൂടെ ഭക്ഷ്യവിഷബാധയ്ക്ക് സാധ്യതയുള്ളതിനാൽ മുട്ടകൾ പഴകിയതല്ലെന്ന് ഉറപ്പാക്കി വാങ്ങുക. മുട്ടകൾ ശുചിത്വത്തോടെ സംഭരിക്കണം. നേരിട്ട് കഴിക്കാവുന്നതും പാചകം ചെയ്യാവുന്നതുമായ റെഡി ടു ഈറ്റ്, റെഡി ടു കുക്ക് ഭക്ഷ്യോത്പന്നങ്ങൾ ഇന്ന് വിപണിയിൽ സുലഭമാണ്. ഇവയിൽ സൂക്ഷിപ്പ് കാലയളവ് ഉയർത്തുന്ന പ്രിസർവേറ്റീവുകൾ ചേർക്കാറുണ്ട്. റെഡി ടു ഈറ്റ് ഓണസദ്യ വരെ വിപണിയിൽ ഇറങ്ങിക്കഴിഞ്ഞു. ഓണസീസണിൽ ഭക്ഷ്യവിഷബാധ ഒഴിവാക്കാൻ വാങ്ങുന്നതോ കഴിക്കുന്നതോ ആയ ഭക്ഷണത്തിന്റെ ഉത്പാദനം മുതൽ ഉപഭോഗം വരെയുള്ള ശുചിത്വം ഉറപ്പാക്കുകയും പരിശോധനാ സംവിധാനം വിപുലപ്പെടുത്തേണ്ടതും ആണ്. ഭക്ഷ്യസുരക്ഷാ നിയമമനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ പാലിക്കാൻ ഉത്പാദകരും ഉപഭോക്തൃ ബോധവൽക്കരണത്തെക്കുറിച്ച് ഉപഭോക്താക്കളും അറിഞ്ഞിരിക്കണം. ഭക്ഷ്യപരിശോധന സ്ഥിരം സംവിധാനമാക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ആരോഗ്യ, കൃഷി, മൃഗസംരക്ഷണ, ക്ഷീരവികസന വകുപ്പുകളുടെ കൂട്ടായ പ്രവർത്തനങ്ങൾ പൊതുജനാരോഗ്യം സംരക്ഷിക്കാൻ ഉപകരിക്കും.